മഴ പെയ്ത് തോർന്നിട്ടും മരം പെയ്യുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പും സ്വാതന്ത്ര്യദിനം ഉണ്ടായിട്ടുണ്ട്, ഇനിയും സ്വാതന്ത്ര്യദിനം ഉണ്ടാകും. പക്ഷേ ഇത്ര രസകരമായ, ഇത്രയും ചിന്തോദ്ദീപകമായ ഒരു സ്വാതന്ത്ര്യദിനം എൻ്റെ ഓർമ്മയിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥക്കാലത്തെ സ്വാതന്ത്ര്യദിനം എനിക്ക് ഓർമ്മയുണ്ട്. 2018 പ്രളയം വന്ന് കേരള സംസ്ഥാനം മുഴുവൻ മുങ്ങിപ്പോയ സ്വാതന്ത്ര്യദിനവും എനിക്ക് ഓർമ്മയുണ്ട്. മൊറാദാബാദിൽ വമ്പിച്ച വർഗീയ ലഹളകൾ നടന്ന സമയത്ത് ആ വർഗീയ ലഹളകളുടെ പശ്ചാത്തലത്തിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ നടന്ന 1980 സ്വാതന്ത്ര്യദിനവും ഓർമ്മയുണ്ട്. പക്ഷേ അന്നൊന്നും നമുക്ക് ഇത്രയധികം ചിരിക്കാനോ ചിന്തിക്കാനോ സമയം കിട്ടിയിരുന്നില്ല. കാരണം ഇത്തവണത്തേത് സ്വാതന്ത്ര്യദിനത്തേക്കാൾ കൂടുതലായിട്ട് വന്ദേ മാതര ദിനമായിരുന്നു. അടുത്ത വർഷം തൊട്ട് ഇതിന് സ്വാതന്ത്ര്യദിനം എന്നുള്ള പേര് മാറ്റി വന്ദേ മാതര ദിനം എന്നും അതിനെ എതിർക്കുന്നവർക്ക് വന്ദേ മാതര വിരുദ്ധ ദിനം എന്നോ പേരിട്ട് ആചരിക്കുക ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നും. ഈ വന്ദേ മാതരം മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും കർണാടകയിലും ഇത് സമ്പൂർണമായി ആലപിക്കപ്പെട്ടു. കോൺഗ്രസ് മുൻകൈയെടുത്ത് ഭരിക്കുന്ന കേരളത്തിൽ അതിലൊരു വരി പോലും ആലപിച്ചില്ല. തമിഴ്നാട്ടിലും അതേ മാതൃക തന്നെ പിന്തുടർന്നു. തമിഴന്മാർക്ക് പിന്നെ തമിഴ് വാഴ്ത്ത് പാട്ട് വേറെയുണ്ട്, ആ പാട്ട് പാടി അവർ സന്തോഷിച്ചു. ശേഷം ജനഗണമന കൊണ്ട് ഒപ്പിച്ചു. മലയാളികൾക്ക് അങ്ങനെ ഒരു വാഴ്ത്ത് പാട്ടോ മറ്റൊരു പാട്ടോ ഇല്ല. അതുകൊണ്ട് നമ്മൾ വെറും ദേശീയഗാനം, അതായത് ജനഗണമന കൊണ്ട് മൊത്തം കാര്യങ്ങൾ ഒപ്പിച്ചു. ആദ്യത്തെ രണ്ട് ഖണ്ഡിക പാടാം എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ വരെ നിലപാട്. ഞാൻ ഒറ്റ അക്ഷരം പാടരുത് എന്നായിരുന്നു സതീശൻ്റെ നിലപാട്. അങ്ങനെ ഈ നാട്ടിലെ സകലമാന മുസ്ലിംകാരുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ വിചാരിച്ച വിശ്വാസം വീണ്ടെടുക്കാനായിട്ട് വി ഡി സതീശന് സാധിച്ചു. അതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ബി ജെ പിക്കാർക്ക് ആർ എസ് എസുകാർക്ക്, കേരളം തീവ്രവാദികളുടെ, തീവ്ര മുസ്ലിം മതവിശ്വാസികളുടെ ഒരു ഹബ്ബായിട്ട് മാറി എന്ന് ആരോപിക്കാനുള്ള അവസരവും വർദ്ധിച്ചു. അത് അവർ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുള്ളതല്ല. ഈ വരാൻ പോകുന്ന യു പി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാതെ കേരളം പോലെ ആയി പോകാതിരിക്കാൻ, വന്ദേ മാതരം പാടാത്ത നാടായി നമ്മുടെ നാട് മാറാതിരിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് ഒടിയുവിൻ എന്ന് പറയാനും പ്രചരിപ്പിക്കാനുമുള്ള ഒരു അതിമനോഹരമായ അവസരമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ AICC ആസ്ഥാനത്തെ ദേശീയ ഗാനാലാപമായിരുന്നു ഏറ്റവും ഗംഭീരം. അവിടെ വന്ദേ മാതരം സാധാരണ ആലപിക്കാറുള്ളതാണ്. ആദ്യത്തെ പല്ലവിയും അനുപല്ലവിയും ആദ്യത്തെ ചരണവും മാത്രം പാടി അവസാനിപ്പിക്കും, അതാണ് പതിവ്. പക്ഷേ ഇത്തവണ ഇത് ആദ്യ മധ്യാന്തം ആലപിച്ചു. ഗായക സംഘത്തിന് കൊടുത്തിരുന്ന നിർദ്ദേശം അതായിരുന്നു. കാരണം ഇപ്പോൾ ഈ ഗായക സംഘക്കാർക്ക് ഇത് അവസാനം വരെ പാടാനറിയാം. അവർ പാടിപ്പഠിച്ചു, പല ചടങ്ങുകൾക്കും പാടാനുള്ളതാണ്. അപ്പോൾ സുജലാം സുബലാമൊക്കെ കഴിഞ്ഞ് ബാക്കി ഭാഗങ്ങൾ പാടി കേട്ടപ്പോൾ രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചില്ല, പുള്ളി വേറെ എന്തോ ആലോചിച്ചുകൊണ്ട് കയറുന്നു. അത് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മുഖത്ത് ആ ഒരു കാളിമ വ്യാപിച്ചു. പക്ഷെ പുള്ളി അത് പോട്ടെ എന്ന് വിചാരിച്ചു. കാരണം അങ്ങനൊരു സമയത്ത് പ്രതികരിക്കുന്നത് ശരിയാവില്ല. പക്ഷെ സോണിയാഗാന്ധിക്ക് സഹിക്കാൻ പറ്റില്ല. ഒന്നാമത് അവർ ഇന്ത്യക്കാരിയല്ലല്ലോ. സംഗതി വശാൽ ഒരു ഇന്ത്യക്കാരനെ കല്യാണം കഴിച്ച് ഇന്ത്യൻ പൗരത്വം കിട്ടിപ്പോയ ഒരു ഇറ്റാലിയൻ വനിതയാണ്. ഈ വന്ദേ മാതരം പോലെയുള്ള അസംബന്ധ നിർഭരമായ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു എന്താ പറയുക, ഒരു ഈർഷ്യ, അസഹ്യത, അസഹിഷ്ണുത ഉണ്ടാവും. സോണിയാഗാന്ധിക്ക് അഭിനയിക്കാൻ അറിയില്ല. അതുകൊണ്ട് അവരത് തുറന്ന് പ്രകടിപ്പിച്ചു. സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ് എന്നവർ പറയുന്നത് നമുക്ക് കേൾക്കാം. അത് പറയാതിരിക്കാനുള്ള വിവേകം പോലും അവർ കാണിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, സോണിയാഗാന്ധി ഈ വന്ദേ മാതരം ആലാപനത്തെ തടസ്സപ്പെടുത്തി എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബി ജെ പിക്കാർക്ക് സാധിച്ചു. പക്ഷേ ഗായക സംഘം അതുപോലും ഗൗരവിച്ചില്ല. സോണിയാഗാന്ധി എല്ലാം ആരെന്ത് പറഞ്ഞാലും ഇത് പാടി തുടങ്ങിയാൽ അവസാനിപ്പിച്ചിട്ട് അവർ നിർത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ നാട്ടു നടപ്പ്. അതുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും ആലപിച്ചു, ആലപിച്ച് അവസാനിപ്പിച്ചു. പകുതിക്ക് വെച്ച് നിർത്തിയ ക്രിമിനൽ കേസായിരുന്നു. ഏതായാലും അതുണ്ടായില്ല. സോണിയാഗാന്ധിയുടെ വാക്ക് ധിക്കരിച്ചതുകൊണ്ട് AICC നേതാക്കന്മാർ പോലീസ് സ്റ്റേഷനിൽ കയറാതെ രക്ഷപ്പെട്ടു. അതിലാണെങ്കിൽ ക്രിമിനൽ കേസായിരുന്നു. സോണിയാഗാന്ധി പറഞ്ഞത് ഒന്നുകിൽ ഗായക സംഘത്തിന് മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കി തന്നെ പാട്ട് നിർത്താനാണ് പറഞ്ഞത് എന്നവർ ഗ്രഹിച്ചില്ല. അതുകൊണ്ട് പാട്ട് അവസാനം വരെ പാടി അവസാനിപ്പിച്ചു. പിന്നെ ജയറാം രമേശ് പറഞ്ഞത് ഇവിടെ അങ്ങനെയാണ്, ഞങ്ങൾക്ക് വന്ദേ മാതരത്തോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ലാതെ. പക്ഷേ വേണുഗോപാലൻ പറയുന്നത് അങ്ങനെയല്ല, എന്തോ ആശയക്കുഴപ്പമുണ്ടായി. ഗായക സംഘത്തെ RSS സ്വാധീനിച്ചോ എന്നുകൂടി സംശയമുണ്ട് എന്നാണ്. ഏതായാലും കോൺഗ്രസ്സിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് നാണക്കേടല്ലാതെ ഒരു നേട്ടവും ഉണ്ടായില്ല. ഒന്നാമത് അവർ ഭരിക്കുന്ന സംസാരങ്ങൾ കർണാടകത്തിൽ, തെലങ്കാനയിൽ, ഹിമാചൽ പ്രദേശിൽ പൂർണ്ണമായിട്ട് ആലപിച്ചു. AICC ഓഫീസിലും പൂർണ്ണമായിട്ട് ആലപിച്ചു. ഇനി ഞങ്ങൾ വന്ദേമാതരത്തിൻ്റെ ആക്ഷേപകരമായ ഭാഗങ്ങൾക്കെതിരാണെന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. അതേസമയത്ത് ഈ വന്ദേമാതര ആലാപനത്തെ തടസ്സപ്പെടുത്തി എന്ന ചീത്തപ്പേരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അതും രക്ഷയില്ല. അങ്ങനെ ഏത് കളി കളിച്ചാലും അവസാനം കോൺഗ്രസ്സുകാർക്ക് നഷ്ടമായിട്ടാണ് പരിണമിക്കുക. ഇവിടെ അത് തന്നെ സംഭവിച്ചു. അമിത്ഷാ പറയുന്നത് സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നുള്ളത്. സോണിയാഗാന്ധി മാപ്പ് പറഞ്ഞാലും പ്രശ്നം തീരുമല്ലോ. സോണിയാഗാന്ധി മാപ്പ് പറഞ്ഞാൽ അവർ വന്ദേ മാതര ആലാപനത്തെ തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്ന കാര്യം ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അത് അവർ കുറ്റം സമ്മതിക്കുന്നത് തുല്യവും. ഇനി അവർ മാപ്പ് പറഞ്ഞില്ലെങ്കിലോ? കണ്ടോ, മാപ്പ് പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ പുറത്തും ആക്ഷേപം. അപ്പോൾ സംഗതി വളരെ ജില്ല ജില്ലായിട്ട് നടക്കുന്നുണ്ട് കോൺഗ്രസ്സുകാർക്ക്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആളുകൾ ക്രിക്കറ്റ് കൂത്തി ചോദിക്കും. ഇവിടെയല്ല, കേരളത്തിൽ തമിഴ്നാട്ടിലെ ആളുകൾ ചോദിച്ചൊന്നും വരില്ല. ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. അതായത് കർണാടക മുതൽക്ക് കാശ്മീർ വരെയുള്ള എല്ലാ പ്രദേശത്തും ആലപിക്കുന്ന ഒരു ഗാനം. അത് കോൺഗ്രസിൻ്റെ ദേശീയ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ദേശീയ ഗീതം. അത് എന്തുകൊണ്ട് നിങ്ങൾ ആലപിച്ചില്ല? പറയൂ പറയൂ കോൺഗ്രസ് എന്ന ചോദ്യം അവരെല്ലായിടത്തും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് വേണുഗോപാലിൻ്റെയോ അല്ലെങ്കിൽ ഡി കുര്യാക്കോസിൻ്റെയോ ഒന്നും വചനങ്ങൾ ആരും ശ്രദ്ധിക്കുകയില്ല. ആളിൽ ചോദിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയോടും അതുപോലെ ഖാർഗെയോടും മറ്റുള്ള നേതാക്കന്മാരോടും നേതാക്കികളോടുമായിരിക്കും. ആ സമയത്ത് എ ആർ റഹീമിൻ്റെ സപ്പോർട്ട് പോലും ഇവർക്ക് കിട്ടുകയില്ല. റഹീം പറയുന്നത് കേരളത്തിൽ ഇത് ആലപിക്കാതിരുന്ന് ഇവിടെ DYFI ഉള്ളതുകൊണ്ടാണ്. കാരണം ഇത് ആലപിച്ചിരുന്നെങ്കിൽ DYFI-ക്കാർ ഈ ഗായകരുടെ കൊങ്ങ കുത്തി പിടിക്കും അല്ലെങ്കിൽ വായ കുത്തി പിടിക്കുകയോ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അതിൽ റഹീമിനെ പോലുള്ള തമാശക്കാരുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബോറടിച്ച് മരിച്ചു പോകാതെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാ ധീരദേശാഭിമാനികൾക്കും എൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അടുത്ത കൊല്ലവും ഇതുപോലുള്ള തമാശകളൊക്കെ ഒപ്പിക്കണം. ഇന്ന് ഇവരോരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ജയ് ഹിന്ദ്.